സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സങ്കീർത്തനം 66:16. എന്റെ പേര് ഡോക്ടർ ജോയ്സ് മാമിൻ. ഞാൻ മർത്തോമ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. യാക്കോബ സമുദായത്തിൽ വിവാഹം ചെയ്ത് അയക്കപ്പെട്ടു. 1964 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദവും 1972 മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും MD ബിരുദവും നേടി. വൈദ്യശാസ്ത്രം എന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങി. മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം കുറിക്കുവാനുള്ള ചീട്ടാണ് എന്റെ ബിരുദമെന്ന് ഞാൻ കരുതി. ഔദ്യോഗിക മണ്ഡലത്തിൽ അനേകം നേട്ടങ്ങൾ കൈവരിക്കുവാൻ എനിക്കിടയായി. വൈദ്യശാസ്ത്രത്തിന്റെ കഴിവും എന്റെ ബിരുദത്തിന്റെ മാഹാത്മ്യവുമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ഞാൻ അന്ന് കരുതി. എന്നാൽ സർവകൃപാലുവായ ദൈവത്തിന്റെ കൃപയാണ് നേട്ടങ്ങൾ കൈവരിച്ചതെന്ന് മനസ്സിലാക്കുവാൻ അനേക വർഷങ്ങൾ എടുത്തു. മദ്രാസ് MRF പ്രൊഡക്ഷൻ മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കണ്ടത്തൽ കുടുംബാംഗമായ രാജു എന്ന യുവാവ് എന്നെ വിവാഹം ചെയ്തു. 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു, 1 മകളും 1 മകനും. ഔദ്യോഗിക ജീവിതത്തിൽ പൂർണ്ണ സന്തുഷ്ടയായിരുന്നുവെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഞാൻ അസന്തുഷ്ടയായിരുന്നു. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മൂലം സമാധാനത്തിനായി അനേകം നേർച്ച കാഴ്ചകൾ ചെയ്തുകൊണ്ടിരുന്നു. മണർകാട് മാതാവ്, പരിമല തിരുമേനി, വിശുദ്ധ യൂത, വേലാങ്കണ്ണി മാതാവ് എന്നിവർക്ക് പ്രതിമാസം 500 രൂപയെങ്കിലും നേർച്ച കൊടുക്കുക പതിവായിരുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ മണർകാട് എന്ന സ്ഥലത്തായിരുന്നപ്പോൾ എല്ലാ ദിവസവും മാതാവിനോട് സങ്കടം പറയാൻ പള്ളിയിൽ പോകുമായിരുന്നു. മാതാവ് സ്ത്രീ ആയതുകൊണ്ട് എന്റെ സ്വകാര്യ വേദനകൾ മനസ്സിലാക്കുമെന്ന് ചിന്തിച്ചു. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് 16 എഴുതിയിരിക്കുന്നത് പോലെ എന്റെ വേദനകൾ വർദ്ധിച്ചതല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. 1978 മുതൽ 1987 വരെ ഏകദേശം 10 വർഷക്കാലം പുത്തങ്കാവ് യാക്കോബ പള്ളിയുടെ വകയായ ആശുപത്രി കെട്ടിടം വാടകയ്ക്കെടുത്ത് 10 ഡോക്ടർമാർ ഉൾപ്പെടെ 45 സ്റ്റാഫംഗങ്ങളും 6 ഡിപ്പാർട്ട്മെന്റുകളും അടങ്ങിയ ആശുപത്രി നടത്തിക്കൊണ്ടിരുന്നു. കൂലിക്കാരൻ തന്റെ കൂലി ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ. 1:6 കടമല്ലാതെ ഒന്നും മിച്ചമില്ലാത്ത അവസ്ഥ. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. 1:9 എന്റെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ആശുപത്രിയിലെ സാമ്പത്തിക തകർച്ചയും കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും എന്നെ ഞാനല്ലാതെ മാറ്റിയിരുന്നു. നിരാശയുടെ ആഴത്തിൽ പലപ്പോഴും മുങ്ങിപ്പോയിട്ടുണ്ട്. ആർക്കു വേണ്ടി ജീവിക്കുന്നു, എന്തിന് ജീവിക്കുന്നു എന്ന് ഭാരപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുപോലും ചിന്തിച്ച അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 87 നവംബർ 1987 ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പുത്തൻതെരുവ് IPC സഭാംഗമായ ബാബു എന്റെ ഭവനത്തിൽ വന്നു. മാതാവ്, പരിമല തിരുമേനി എന്നിവരുടെ പടങ്ങൾ ആർട്ടിസ്റ്റ് ബേബി ചെങ്ങന്നൂരിനെ കൊണ്ട് നന്നായി വരപ്പിച്ച് ഭിത്തിയിൽ തൂക്കിയിരുന്നു. ആ സഹോദരൻ എന്നോട്, ഡോക്ടർ ഇവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇവരിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, മാതാവിനെ ഒന്നും പറയരുതേ, മാതാവിന്റെ കാരുണ്യത്താലാണ് ഇത്രയെങ്കിലും സമാധാനം ഈ ലോകത്ത് എനിക്കുള്ളത്. അപ്പോൾ Romans 1:21 വാക്യങ്ങൾ ആ ദൈവദാസൻ വായിച്ചു കേൾപ്പിച്ചു. അതിൽ എന്നെ ചിന്തിപ്പിച്ച 2 വാക്യങ്ങൾ 23 വാക്യവും 25 വാക്യത്തിന്റെ അവസാന ഭാഗവുമായിരുന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അന്നുവരെയും കുരുടായിരുന്ന എന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഞാൻ കൊടുത്ത നേർച്ചകളും അന്നുവരെയുള്ള പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കർമ്മങ്ങൾ ദൈവത്തെ കോപിപ്പിക്കുക ആണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ആ സഹോദരന്റെ മുൻപിൽ വെച്ച് മുട്ടിന്മേൽ നിന്ന് എന്റെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം ചില ലഘുലേഖകൾ എനിക്ക് തന്നിട്ട് മടങ്ങിപ്പോയി. അതിൽ 1 ക്രിസ്തീയ സ്നാനം എന്ന വിഷയമായിരുന്നു. അതൊഴികെ എല്ലാ ലഘുലേഖകളും വായിച്ചു. അക്രൈസ്തവർക്ക് മാത്രമാണ് സ്നാനം ഇനി ആവശ്യമുള്ളതെന്ന് ചിന്തിച്ചാണ് അത് മാറ്റിവെച്ചത്. അന്ന് മുതൽ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങി. തുടർന്ന് 1-2 ആഴ്ചകളിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് അങ്ങാടിക്കലുള്ള പീനിയൽ IPC സഭയിലും പുത്തൻതെരുവ് IPC സഭയിലും രഹസ്യമായി സംബന്ധിച്ചു. തിരുവത്താഴ ശുശ്രൂഷ കണ്ടപ്പോൾ അന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. യേശു കർത്താവ് തന്നെ കടന്നു വന്ന ശുശ്രൂഷ നിർവഹിച്ച പ്രതീതി. മർത്തോമ പള്ളിയിലും യാക്കോബ പള്ളിയിലും പോകുമായിരുന്ന സന്ദർഭങ്ങളെ ഞാൻ ഓർത്തു. ശൂന്യമായി പോയി, ശൂന്യമായി തന്നെ മടങ്ങി വരുന്ന അനുഭവം, ദൈവസാന്നിധ്യം അനുഭവിച്ചത് ഈ രണ്ട് ആരാധനകളിൽ മാത്രമായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ പീനിയയിൽ ഐ പി സി സഭയിലുള്ള എഞ്ചിനീയർ കുഞ്ഞുമോൻ എൻ്റെ വീട്ടിൽ വന്ന് സ്നാനത്തെ പറ്റി സംസാരിച്ചു. ദൈവം തന്നെ എന്നോട് സംസാരിച്ചാൽ ഞാൻ സ്നാനപ്പെടും എന്ന് ഉള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് അന്ന് ചിന്തിച്ചില്ല. ഒഴികഴിവായിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. 88 February 25 ബുധനാഴ്ച പതിവ് പോലെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് 5:30 കിടന്നുറങ്ങി. ഏകദേശം 2 കൂടി നീല നിറമുള്ള വെള്ളത്തിൽ പൂവെള്ള വസ്ത്രധാരിയായ സ്ത്രീയെ ഒരു ദൈവദാസൻ സ്നാനപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഒരു അദൃശ്യമായ ശബ്ദം കേട്ടു. സൂക്ഷിച്ചു നോക്കുക, നിന്നെ പാസ്റ്റർ എം ജോൺസൺ സ്നാനപ്പെടുത്തുകയാണ്. ഞെട്ടി ഉണർന്നു. സ്വപ്നം മാത്രമായിരുന്നുവെന്ന് ബോധ്യമായി. ഉറങ്ങാൻ വീണ്ടും കിടന്നു. കണ്ണിൽ ഉറക്കം കയറിയ സമയത്ത് രണ്ടാമതും അതേ കാഴ്ചയും അതേ ശബ്ദവും കേട്ടു. മൂന്നാമതും ഇതേ കാഴ്ചയും ശബ്ദവും ഉണ്ടായി. പാസ്റ്റർ എം ജോൺസൺ ഇതിനു മുമ്പ് നല്ല പരിചയം എനിക്കില്ലായിരുന്നു. അന്ന് മകൾ ചിദംബരം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിനിയും മകൻ കുന്നൂർ സെന്റ് ജോസഫ് സ്കൂളിൽ വിദ്യാർത്ഥിയുമായിരുന്നു. ഉടനെ കട്ടിൽ നിന്നും താഴെ ഇറങ്ങി മുഴങ്കാൽ മടക്കി ദൈവത്തോട് പറഞ്ഞു, സ്നാനപ്പെടണം എന്ന് തിരിഹിതമെങ്കിൽ ഞാൻ ചെയ്യാം. മക്കൾ മെയ് മാസം അവധിക്ക് വരും. അവരുമായി സംസാരിച്ച ശേഷം തീരുമാനം എടുത്തുകൊള്ളാം. വീണ്ടും കിടന്നു. കണ്ണിൽ ഉറക്കം കയറിയപ്പോൾ ഒരു ശബ്ദം, ഞാൻ നിന്നെ ദണ്ണിപ്പിക്കും. ഈ പദം, ദണ്ണിപ്പിക്കുമെന്നുള്ള പദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ മാറ്റിവെച്ചിരുന്ന ക്രിസ്തീയ സ്നാനം എന്ന ട്രാക്ട് മുഴുവൻ വായിച്ച് സ്നാനം എന്താണെന്ന് ഞാൻ പഠിച്ചു. രാവിലെ 6 എന്നെ സഹായിക്കുന്ന ലീലാമ്മ എന്ന വിശ്വാസി വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ രാത്രിയിലെ അനുഭവങ്ങൾ ഞാൻ വിവരിച്ചു. ആ സഹോദരി എന്റെ അസ്വസ്ഥതകൾ കണ്ട് എങ്ങനെയോ പാസ്റ്റർ ജോൺസനെ വിവരം അറിയിച്ചു. അദ്ദേഹം വീട്ടിൽ വന്നു. അദ്ദേഹത്തോടെ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വേദപുസ്തകം തുറന്ന് ഇയോബ് 33:15-16 വാക്യങ്ങൾ വായിക്കുവാൻ പറഞ്ഞു. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നുവല്ലോ എന്ന ചിന്തയാൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷമുണ്ടായി. സ്നാനപ്പെടുവാൻ തിടുക്കമായി. ദൈവം എന്നോട് സംസാരിക്കട്ടെ എന്ന് നിസ്സാരമായി പറഞ്ഞ വാക്ക് സ്വർഗം കേട്ടു. February 29 ഞായറാഴ്ച സഭായോഗത്തിനു അന്ന് 4 മേപ്പാടം തേവേരി ഭാഗത്തെ പമ്പയാറ്റിൽ പാസ്റ്റർ ജോൺസന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. 6:15 മേപ്പാടം മറ്റേക്കര തേവേരി നീ തീരത്ത് മൈക്ക് ഘടിപ്പിച്ച് പുത്തൻകാവ് ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ ജോയ്സ് ഇപ്പോൾ പമ്പയാറ്റിൽ യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റതുപോലെ സ്നാനപ്പെടുവാൻ പോകുന്നുവെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി. വാർത്ത കേട്ട് ജനങ്ങൾ ഓടിക്കൂടി. 6 ജനനിബിഡമായി. ആയിരങ്ങളെ ക്ഷി നിർത്തി പമ്പിയാറ്റിൽ സ്നാനമേറ്റു. സ്നാനം കഴിഞ്ഞ് തേവേരി IPC സഭയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യാക്കോബ പള്ളി വകയിലുള്ള പുത്തിങ്കാവ് ആശുപത്രി 10 കരാറിലായിരുന്നു വാടകയ്ക്കെടുത്തത്. 88 June 9 കരാർ തീരും. 88 January തന്നെ കാലാവധി പുതുക്കേണ്ടതിനെ അപേക്ഷിച്ചപ്പോൾ പുത്തിങ്കാവ് ഭദ്രാസനത്തിന്റെ മെത്രാച്ചനും കമ്മിറ്റി അംഗങ്ങളും ഡോക്ടർക്ക് എത്ര നാൾ വേണമെങ്കിലും തുടർന്നു കൊണ്ടുപോകാമെന്ന് എന്നെ വിളിച്ച് പറയുകയുണ്ടായി. സ്നാനം സ്വീകരിച്ചതിന്റെ പിറ്റേ ദിവസം വിശ്വാസ സ്നാനം സ്വീകരിച്ച് പെന്തിക്കോസ് സഭയിൽ ചേർന്നിരിക്കുന്നുവെന്ന് എന്നും സഭയുടെ അംഗത്വം രാജിവെച്ചിരിക്കുന്നതായും ആശുപത്രി തുടർന്നു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതായും ഞാൻ അധികൃതരെ രേഖാമൂലം അറിയിച്ചു. അതോടെ പ്രശ്നങ്ങൾ തലപൊക്കുവാൻ തുടങ്ങി. 10 നടത്തിക്കൊണ്ടിരുന്ന ആശുപത്രി ഉടനെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. 45 ജീവനക്കാരുള്ള സ്ഥാപനം പൊടുന്നനവെ ഒഴിഞ്ഞു കൊടുക്കുക പ്രയാസമാകിയാൽ 1 കാലാവധി തരണമെന്ന് മറുപടി കൊടുത്തു. 9 കാലാവധി തീരുന്ന ദിവസം തന്നെ ആശുപത്രി ഒഴിഞ്ഞേ മതിയാവൂ എന്നവർ അന്ത്യശാസനം നൽകി. എന്റെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് മാവേലിക്കര സെഷൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് KJ വർഗീസ് മുഖേനെ എന്നെ ഇറക്കാതിരിക്കുവാനുള്ള സ്റ്റേ ഓർഡർ കരസ്ഥമാക്കി. June 8 സ്റ്റേ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് ഉച്ച മുതൽ ഒരു വാൻ നിറയെ പോലീസും സർക്കിൾ ഇൻസ്പെക്ടറും ആശുപത്രിയിൽ വന്ന് ആശുപത്രിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ഞാനും 45 സ്റ്റാഫ് അംഗങ്ങളും അന്ന് രാത്രി ആശുപത്രിയിൽ താമസിക്കുവാൻ തീരുമാനിച്ചിരുന്നു. മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ മകൾക്ക് അന്ന് അവധി ദിവസങ്ങളായിരുന്നതിനാൽ അവളും ജോലിക്കാരിയും മാത്രം വീട്ടിൽ. ജൂൺ 8 4 മണി മുതൽ അനേകം ടാക്സികൾ ഓട്ടോറിക്ഷകൾ മയക്കി ഘടിപ്പിച്ച് ആശുപത്രി മതിലിന് പുറത്ത് ഭീഷണി വാക്കുകൾ മുഴക്കി റോന്തു ചുറ്റി. മാന്നാർ, കോഴഞ്ചേരി, മുളക്കഴ, കുമ്പനാട് ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി അവർ ഭീഷണി വാക്കുകൾ മുഴക്കിക്കൊണ്ടിരുന്നു. പോലീസ് സംരക്ഷണമുള്ളതിനാൽ ആശുപത്രി മതിലിനകത്ത് പ്രവേശനമില്ലായിരുന്നു. 1000-ൽ പരം സഭാംഗങ്ങൾ മുളക്കഴ ഭാഗത്തു നിന്നും പുത്തൻകാവ് ആശുപത്രി ഭാഗത്തേക്കും പുത്തൻകാവിലുള്ള എന്റെ വീടിന്റെ ഭാഗത്തേക്കും ജാഥയായി പന്തം കൊളുത്തി യാത്ര തിരിച്ചതായി 6 മണിക്ക് ടെലിഫോൺ സന്ദേശം ലഭിച്ചു. അടുത്ത കാലത്തെ 50,000 രൂപ മുടക്കി വാങ്ങിയിരുന്ന പള്ളിമണി 5 മണി മുതൽ തുടർച്ചയായി കൂട്ടമണി അടിക്കുവാൻ തുടങ്ങി. 6 മണിയോടെ ആ മണിയുടെ നാക്ക് പൊട്ടി. ആ ശബ്ദം നിലച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പന്തം കൊളുത്തി ജാഥയായി ജനങ്ങൾ ആശുപത്രിയെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കാണുവാനിടയായി. എന്റെ അന്തരാത്മാവിൽ ഞാൻ, ദൈവമേ, ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ ഈ പന്തമൊന്ന് കെടുമായിരുന്നുവല്ലോ എന്ന് പ്രാർത്ഥിച്ചു. കാറ്റും കോളും മേഘം ഒന്നുമില്ലാത്ത ആകാശം. പ്രാർത്ഥിച്ച് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. ഞാൻ പ്രകൃതി ശക്തികളിൽ കൂടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അതിന്റെ തലേ ദിവസം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചിരുന്നു. എല്ലാ പന്തവും ഒരുപോലെ അണഞ്ഞു. വെള്ളം വീണ പന്തത്തിന്റെ റബ്ബർ പൊടി ഉരുകി കൈകളിൽ വീണതിനാൽ ജനം പന്തം വലിച്ചെറിയുവാൻ നിർബന്ധിതരായി. ആശുപത്രി കോമ്പൗണ്ടിന്റെ അകത്തേക്കും പന്തങ്ങൾ വീണപ്പോഴേക്കും എല്ലാം കെട്ടിരുന്നു. അനേക പന്തങ്ങൾ വീട്ടിനെതിരെയും എറിയുണ്ടായി. പിറ്റേ ദിവസം ഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ വീടിനോ ഒരു ചെടിക്കു പോലുമോ ഒരു കേടും വരാതെ ദൈവം സൂക്ഷിച്ചെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പുത്തൻകാവ് മുഴുവൻ കറണ്ട് പോയി അന്ധകാരത്തിലായി. ജനറേറ്റർ ഉപയോഗിച്ച് മൈക്ക് പ്രവർത്തിപ്പിച്ച പള്ളിവികാരി റോഡിൽ നിന്ന് ആശുപത്രി ജീവനക്കാരോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ ജോയ്സ് മാമിനെ വിട്ട് പുറത്തു വന്നാൽ പുതുതായി ഞങ്ങൾ നടത്തുവാൻ പോകുന്ന ആശുപത്രിയിൽ ജോലി തരാം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ദേഹോപദ്രവമോ ജീവഹാനിയോ ഉണ്ടായാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും യാക്കോബ സമുദായ അംഗങ്ങളും പുത്തൻകാവ് പള്ളിയിലെ അംഗങ്ങളുമായിരുന്നു. എങ്കിലും ആരും തന്നെ ആ അഭ്യർത്ഥന ചെവിക്കൊണ്ടില്ല. വേറൊരു ആശുപത്രി നടത്തുവാൻ സ്ഥലമോ സാമ്പത്തികമോ ഇല്ലാത്ത എന്നെ പിൻപറ്റിയാൽ ഇവർക്ക് എന്തു പ്രയോജനമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. മഴയുടെ ആധിക്യം കൊണ്ട് റോഡിൽ നിന്നിരുന്ന പ്രകടനക്കാരെല്ലാം തിരികെ പോയി. ഞങ്ങൾ ആശുപത്രി ജീവനക്കാർ ആശുപത്രിയിൽ തന്നെ കിടന്നുറങ്ങി. ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. രാവിലെ ഒരു വാൻ പോലീസിനെ കൂടെ കാവലിന് അയക്കുന്നതായിരിക്കുമെന്ന് പോകാൻ നേരം സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് എന്നെ തട്ടി ഉണർത്തിയ ജീവനക്കാർ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അറിയിച്ചത്. വെള്ളം, വൈദ്യുതി, ടെലിഫോൺ എല്ലാത്തിന്റെയും കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നു. കാവലിന് 2 പോലീസുകാർ മാത്രം. സ്റ്റേഷനിലേക്ക് വിളിക്കുവാൻ ഫോൺ പ്രവർത്തിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് പോലീസുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 500-ഓളം സ്ത്രീകൾ ആശുപത്രി കോമ്പൗണ്ടിൽ കയറി വന്ന് ബഹളമുണ്ടാക്കി. ഇവരെ തടയണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ സ്ത്രീകളെ തടയുവാൻ വകുപ്പില്ല എന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീകളുടെ പുറകെ പുരുഷന്മാരും വന്ന് സ്റ്റാഫ് അംഗങ്ങളെ ഓരോ മുറിയിലിട്ട് വെളിയിൽ നിന്നും ലോക്ക് ചെയ്തു. ദൈവം ദൂതന്മാരെ അയച്ച് വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ മാത്രം വെളിയിൽ, സ്റ്റാഫ് അംഗങ്ങളെല്ലാം ബന്ധനാവസ്ഥയിൽ. സംഗതി എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വികാരി അച്ഛനോട് ആശുപത്രി നിരുപാധികം ഒഴിഞ്ഞു കൊടുക്കാമെന്ന തീരുമാനം രേഖാമൂലം അറിയിക്കുവാനായി പള്ളിമുറിയിലേക്ക് പോയി. അപ്പോൾ അനേകം പുരുഷന്മാർ ചുറ്റും നിന്ന് ഹല്ലേലൂയ സ്തോത്രമെന്ന് പരിഹസിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരികയുണ്ടായി. പെന്തിക്കോസ് സഭയിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആശുപത്രി തുടരുവാൻ അനുവദിക്കുകയില്ല എന്ന് വികാരി അച്ഛൻ പറഞ്ഞു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ആശുപത്രി ഒഴിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആശുപത്രിയിൽ നിന്നും സാധനങ്ങൾ മാറ്റാൻ 1 മാസത്തെ കാലാവധി തന്നു. തിരികെ ആശുപത്രിയിൽ വന്നപ്പോഴേക്കും കാറിന്റെ ടയർ ആരോ കാറ്റഴിച്ചു വിട്ടിരുന്നു. വാഹനം ഓടിക്കുവാൻ നിവൃത്തിയില്ല. ടാക്സി പിടിക്കുവാൻ കയ്യിൽ പണവുമില്ല. പോലീസ് ഒരു ടാക്സി പിടിച്ച് അതിൽ കയറ്റി. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കും പോലീസും കാറിൽ കയറി. ജനം പ്രകോപിതരായി കാറിന് നേരെ വരുന്നതിനാൽ കാറിന് ചുറ്റും ലാത്തി വീശിക്കൊണ്ട് സമയമാ രസത്തിൽ ഞാൻ സ്വർഗരാത്രി ചെയ്യുന്നു എന്ന ഗാനം പാടി ജനങ്ങൾ പാട്ടുകൊട്ടി വീടിന്റെ ഗേറ്റ് വരെ എന്നെ അനുഗമിച്ചു. ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിലെത്തിയപ്പോഴേക്കും വലിയ ട്രാഫിക് ജാം ഉണ്ടായി. അതിൽ അകപ്പെട്ടവരിൽ ദൈവമക്കൾ ഉണ്ടായിരുന്നു. സ്നാനപ്പെട്ടതിന്റെ ശിക്ഷയാണോ എന്ന ചിന്താഭാരത്താൽ ദൈവമക്കൾ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി പിൽക്കാലത്തിൽ ഞാൻ അറിയാൻ ഇടയായി. ഒരു വർഷത്തിന് ശേഷം എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു സാക്ഷ്യം കേട്ടു. പൂത്തൂർ ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ വിധവയായ അമ്മച്ചി മകന് ഡ്രൈവർ ജോലിക്ക് വേണ്ടി എന്റെ അടുക്കൽ വന്നു. അമ്മച്ചി ഇപ്രകാരം പറഞ്ഞു, എന്റെ മകൻ ദൈവമില്ലാത്തവനായി ഒരു വർഷം മുമ്പ് വരെ ജീവിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവരുന്ന കാഴ്ച കണ്ട് മനം മാറ്റം ഉണ്ടാകുകയും സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ സ്നാനം ഏൽക്കുകയും ഉണ്ടായി. 30 ദിവസത്തിനകം സാധനങ്ങൾ ആശുപത്രിയിൽ നിന്നും എടുത്തു മാറ്റിയില്ലെങ്കിൽ പമ്പയാറ്റിൽ ഒഴുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആശുപത്രിയിൽ നിന്നും അയച്ചത്. കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ വേറെ ജോലിക്ക് ശ്രമിക്കുന്നില്ല എന്ന് എന്നെ തന്നെ ആശ്രയിച്ചു നിൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ എന്റെ ഉത്തരവാദിത്വം കൂടി. മാരാമൺ ചാലായിക്കരയിൽ ഒരു ആശുപത്രി വാടകയ്ക്കുണ്ടെന്ന് കേട്ട് അവിടേക്ക് പോയി. ഒരു വർഷത്തിലേറെ അടച്ചു പൂട്ടിക്കിടന്ന ആശുപത്രി ആയിരുന്നതുകൊണ്ട് സന്തോഷത്തോടുകൂടി അവർ എനിക്ക് തരാമെന്ന് ഏറ്റു. ആ വാർത്ത പുത്തങ്കാവ് ജനം അറിഞ്ഞത് നിമിത്തം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശുപത്രി അധികൃതർ എന്നെ അറിയിച്ചു, ആശുപത്രി തരാം, എന്നാൽ പെന്തിക്കോസ് പാസ്റ്റർമാർ ആശുപത്രിയിൽ കയറി ഇറങ്ങുവാൻ അനുവദിക്കുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്നും പിന്മാറി. 30 ദിവസത്തെ കാലാവധിയിൽ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു. രണ്ടാമത്തെ ആഴ്ചയും വേറെ ഒരാശുപത്രിയും ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടായില്ല. അന്ന് എന്നെ സഹായിക്കുന്ന ലീലാമ്മ പുത്തങ്കാവ് കവലയിൽ ചെന്നപ്പോൾ ഇനി 15 ദിവസം കൂടിയേ ഉള്ളൂ, 15 ദിവസത്തിനകം സാധനങ്ങൾ മാറ്റിയില്ലെങ്കിൽ പമ്പയാറ്റിൽ എറിയുമെന്ന് ആരോ പറഞ്ഞതായി എന്നെ അറിയിച്ചു. അന്ന് രാത്രി മുഴുവൻ ദൈവസ്ഥാനത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ദൈവശബ്ദം വീണ്ടും കേട്ടു, എന്റെ കൃപ നിനക്ക് മതി. പിറ്റേ ദിവസം കല്ലിശ്ശേരിയിൽ ഒരു 3-നില കെട്ടിടം വാടകയ്ക്ക് ലഭിച്ചേക്കാം എന്നറിഞ്ഞ് മർത്തോമക്കാരനായ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് ഞാനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും സഭാ പാസ്റ്റർ ജോൺസണും കൂടി പോയി. ഞങ്ങൾ കെട്ടിടത്തിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയക്കാരുടെയും പള്ളിക്കാരുടെയും ടെലിഫോൺ കോൾ വന്നുകൊണ്ടിരുന്നു. കെട്ടിടം പെന്തിക്കോസ്തുകാർക്ക് കൊടുക്കരുത് എന്ന നിർദ്ദേശമായിരുന്നു സന്ദേശം. കെട്ടിടം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. അന്ന് രാത്രി വീണ്ടും ദേവസ്ഥാനത്തിൽ വളരെ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് എന്റെ മുറിയിൽ വലിയ പ്രകാശവും ആണിപ്പഴുതേറ്റ കർത്താവിന്റെ കരവും കാണുകയുണ്ടായി. ദർശനം കണ്ടതോടെ ധൈര്യപ്പെട്ട് കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് ഒരു ഫിയറ്റ് കാർ ഗേറ്റിംഗിൽ വന്നു നിന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കല്ലിശ്ശേരി കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ ബാബു പ്രയാറെന്ന സ്ഥലത്തുനിന്നും എന്റെ വീട് അന്വേഷിച്ചു വന്നതാണ്. അദ്ദേഹം രസകരമായ ഒരു അനുഭവം എന്നോട് പറയുകയുണ്ടായി. ഡോക്ടർ പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിന്റെ ഉറക്കം കെടുത്തിയതുപോലെ ഇന്നലെ രാത്രി ഉറങ്ങുവാൻ എന്റെ ഭാര്യ സമ്മതിച്ചില്ല. നമ്മൾ ദൈവമക്കളെ വേദനിപ്പിച്ചല്ലേ അയച്ചത്? ആ ഡോക്ടർ ഇറങ്ങിപ്പോയപ്പോൾ ഡോക്ടറിന്റെ മുഖത്തെ വേദന കണ്ടില്ലേ? വാടക കുറഞ്ഞാലും ഡോക്ടർക്ക് തന്നെ കെട്ടിടം തരുവാൻ ഭാര്യയുടെ സമ്മർദ്ദം മൂലം വന്നതാണ്. അങ്ങനെ 15 ദിവസം ബാക്കിയുള്ളപ്പോൾ ആ കെട്ടിടം എനിക്ക് ലഭിക്കുകയുണ്ടായി. കെട്ടിടം കാണാതെയാണ് വാക്ക് പറഞ്ഞത്. കെട്ടിടത്തിനകം കണ്ടപ്പോൾ പ്രയാസമുണ്ടായി. ഒരു ബാത്റൂം കൂടി ഇല്ലാത്ത കുറെ മുറികൾ. എങ്കിലും ദൈവം തന്നതാണല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തെ സ്തുതിച്ചു. കർത്താവെ, ബാത്റൂം പോലും ഇല്ലല്ലോ എന്ന് ആത്മഗതം പറഞ്ഞു. നീ പണി തുടങ്ങിക്കോ, ഞാൻ കരുതിയിട്ടുണ്ട് എന്ന ദൈവാലോചന കിട്ടി. ഒരു പൈസയും കയ്യിലില്ല. അന്ന് രാത്രി 6 മണിയിൽ നിന്നും കിടങ്ങന്നൂർ IPC സഭാംഗമായ കൊരങ്ങാട്ട് ബേബിയുടെ ഒരു ടെലിഫോൺ കോൾ ലഭിച്ചു. ഡോക്ടർ പുതിയ കെട്ടിടം എടുത്തു എന്നറിഞ്ഞു. ബാത്റൂം പണിയുവാൻ സാധനങ്ങൾ ആവശ്യം കാണുമല്ലോ. എനിക്കൊരു സാനിറ്ററി വെയർ ഷോപ്പ് ഉണ്ട്, ഇവിടെ നിന്നും സാധനങ്ങൾ എടുക്കാം. ഒരു പണവും കയ്യിലില്ലാത്ത ഞാൻ മൗനമായി നിന്നതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ട് പൈസ തന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം ടെമ്പോയിൽ സാധനങ്ങൾ എത്തിച്ച് പണി ആരംഭിച്ചു. എന്നെ പുത്തങ്കാവ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ 30-ാം ദിവസം July 10 കല്ലിശ്ശേരിയിൽ ഗോസ്പൽ മെഡിക്കൽ സെന്റർ എന്ന പേരിൽ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. സഭാ പാസ്റ്ററേയും സെക്രട്ടറിയും ഒഴികെ ആരെയും ക്ഷണിച്ചില്ല. കാപ്പി സൽക്കാരത്തിന് പണമില്ലാതിരുന്നത് കൊണ്ട് മാത്രം. July 10 തന്നെ മലയാള മനോരമ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു. പേപ്പർ വന്നപ്പോൾ ആ പരസ്യം മുഴുവൻ മഷി കൊണ്ട് മൂടിയ അവസ്ഥ. അന്ന് ദുഃഖത്തോട് പറഞ്ഞു, ദൈവമേ, 1500 രൂപ കടം എടുത്ത് ഇട്ട പരസ്യം ആർക്കും വായിക്കുവാൻ പറ്റിയില്ലല്ലോ എന്ന്. ദൈവം അപ്പോൾ എന്നോട് സംസാരിച്ചു, ഞാനാകുന്നു നിന്റെ പരസ്യം. പുത്തങ്കാവ് ആശുപത്രി ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു. കല്ലിശ്ശേരിയിലെ കെട്ടിടം 3 നില എങ്കിലും തിയേറ്ററിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. തിരുവല്ലയിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് പറ്റിയ കെട്ടിടമുണ്ട്. അത് 10,000 രൂപ കൊടുത്താൽ കെട്ടിടം അതുപോലെ പൊളിച്ച് ഷിഫ്റ്റ് ചെയ്താൽ മതിയെന്നറിഞ്ഞു. കല്ലിശ്ശേരി സെൻട്രൽ ബാങ്കിന്റെ മാനേജർ യാദർച്ഛ്യ തന്റെ അമ്മയുടെ ക്യാൻസർ രോഗത്തെ കുറിച്ച് അഭിപ്രായം ആരായാൻ ആശുപത്രിയിൽ വന്നു. അഡ്മിനിസ്ട്രേറ്ററെ കാണണമെന്നും പറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് പിടിക്കാനായിരിക്കാമെന്ന് ചിന്തിച്ച് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. 10,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റുമായാണ് അഡ്മിനിസ്ട്രേറ്റർ മടങ്ങി വന്നത്. ഏലിയാവിനെ പുലർത്തേണ്ടതിന് ദൈവം സറാഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിരുന്നതുപോലെ തിയേറ്ററിലെ ആവശ്യത്തിനായി 10,000 രൂപ തരേണ്ടതിന് ബാങ്ക് മാനേജറോട് ദൈവം കൽപ്പിച്ചിരുന്നു. സ്നാനം കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച വീട്ടിൽ ഹസ്ബൻഡിനോട് എനിക്ക് ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കാറെടുത്ത് ആരാധനയ്ക്ക് പോയി. ആരാധന കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ രാജിച്ചാൻ അറിഞ്ഞില്ല. വീടിന്റെ മുൻപിൽ മീനിനെ വളർത്തുന്ന ഒരു കുളത്തിൽ ഒരു ചേര ഇറങ്ങി. ആ ചേര മീനിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി ചേരയെ ഓടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ വന്നതും കാർ നിർത്തിയതും ഡോർ അടിച്ചതും അകത്തേക്ക് കയറിയതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ബിലയാമിനോട് സംസാരിച്ച് പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു. 2 പത്രോസ് 2:16 ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മടങ്ങി വരുന്ന എന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ചേരയെ ദൈവം ഒരു മാധ്യമമായി ഉപയോഗിച്ചു. സ്നാനം കഴിഞ്ഞുള്ള 2-ാമത്തെ ഞായറാഴ്ചയും തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാമെന്ന് രയച്ചാൻ ഭീഷണി വാക്ക് പറഞ്ഞു. ഞാൻ തിരികെ വന്നപ്പോൾ അദ്ദേഹം വീടിനടുത്ത് റോഡിൽ നിൽക്കുകയായിരുന്നു. ഒരു മദ്യപാനി തന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാലൊന്ന് എടുത്തിട്ട് വേണ്ടേ എന്നെ ഉപദ്രവിക്കുവാൻ? എന്നെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 3-ാമത്തെ ഞായറാഴ്ച രയച്ചാൻ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആരാധനയ്ക്ക് കൊണ്ടുവിടാമെന്ന്. സഭാ ഹാൾ കണ്ടപ്പോൾ ഒരു ഭംഗിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, പുറത്തു നിന്നാൽ കണ്ടാൽ ഭംഗിയില്ല, അകത്ത് നല്ല ഭംഗിയാണ്. വിശ്വാസത്തിൽ വന്നപ്പോൾ 2 പ്രധാന പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. 1, കടഭാരം നീങ്ങുക. 2, 16 വർഷങ്ങളായി ഉന്നത ജോലി ഉപേക്ഷിച്ച് വെറുതെ വീട്ടിൽ കഴിയുന്ന എൻ്റെ ഭർത്താവിന് ദൈവം ഒരു ജോലി കൊടുക്കണം. 1990 ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ വിഷയങ്ങൾ ദൈവസനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരക്കര സ്വദേശി ബധിരനായ പാസ്റ്റർ സാമുവൽ എൻ്റെ വീട്ടിൽ വന്നു. തദവസരം ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവചനാത്മാവിൽ ഇപ്രകാരം പറയുകയുണ്ടായി, നീ നിന്റെ ഭർത്താവിനൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു ജോലി കൊടുക്കും. കഠിന രോഗത്താൽ സന്ദർശിച്ച് ഒരു ദൈവ പൈതലാക്കി തീർക്കും. കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ പോകയില്ല, ഇനി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുമില്ല. 1 വർഷം കഴിഞ്ഞ് കുവൈറ്റിലുള്ള തൻ്റെ സഹോദരൻ വിസിറ്റിംഗ് വിസ ശരിയാക്കി തന്നെ കുവൈറ്റിലേക്ക് ക്ഷണിച്ചു. സ്ഥലം കണ്ടു മടങ്ങി വരുവാനുള്ള താല്പര്യത്തിൽ താൻ കടന്നുപോയി. അവിടെ ചെന്നതിന് ശേഷം ജോബ് വിസയുമായിട്ടാണ് മടങ്ങി വന്നത്. ജോലിക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 1 ഓഗസ്റ്റ് മാസത്തിലെ ഒരു ശനിയാഴ്ച കുവൈറ്റിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ശരിയാക്കി. പോകുവാൻ പ്ലാൻ ചെയ്തിരുന്ന ദിവസത്തിന്റെ തലേ ദിവസം സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. അതോടെ കുവൈറ്റിന് പോകാനുള്ള സകല പ്രതീക്ഷകളും അസ്തമിച്ചു. പെന്തിക്കോസ്തുകാരുടെ പ്രവചനം തെറ്റിയല്ലോ എന്ന് അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. 6 മാസത്തിന് ശേഷം ഒരു ദിവസം അതേ പാസ്റ്റർ സാമുവൽ എൻ്റെ ഭവനത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റുപറ്റുകയില്ല, നിന്റെ ഭർത്താവ് നിശ്ചയമായി മരുഭൂമിയിൽ പോകും, കഠിന രോഗത്താൽ ഞാൻ അവനെ സന്ദർശിക്കും എന്ന് വീണ്ടും ദൈവിക ആലോചന അറിയിക്കുകയുണ്ടായി. 6 മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ ആദ്യം ജോബ് വിസ തന്ന അതേ കമ്പനിക്കാർ വീണ്ടും വിസ അയച്ചു തരികയും അദ്ദേഹത്തിന് കുവൈറ്റിൽ തന്നെ ജോലി ലഭിക്കുകയും ഉണ്ടായി. 45 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് ഫ്രഷ് വിസ കൊടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് 57 വയസ്സന്നുണ്ടായിരുന്ന എൻ്റെ ഭർത്താവിന് വിസ ലഭിച്ചത്. 3 വർഷം കഴിഞ്ഞ് വിസ കാലാവധി തീർന്നപ്പോൾ കമ്പനി മടങ്ങിപ്പോകാനുള്ള നോട്ടീസ് കൊടുത്തു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, മരുഭൂമിയിൽ വെച്ച് ദൈവ പൈതലാക്കിക്കൊള്ളാമെന്ന വാഗ്ദത്തം നിറവേറിയില്ലല്ലോ. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം എനിക്ക് ടെലിഫോൺ വന്നു. നാളെ ഞാൻ നാട്ടിൽ വരികയാണ്, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന്. രയച്ചാൻ വരികയില്ല, ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇന്നൊരു രാത്രി ഉണ്ടല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. Habakkuk 2:3 എന്ന വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. അന്ന് സഭാ പാസ്റ്റർ വീട്ടിൽ വന്ന് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി. ജാതികീയ രാജാക്കന്മാരായ ദാര്യാവേശിൻ്റെയും കോരസിൻ്റെയും ഹൃദയത്തിൽ ക്രിയ ചെയ്ത ദൈവമേ, നീ ഇപ്പോൾ തന്നെ അവിടുത്തെ അറബി അധികാരികളോട് സംസാരിച്ച് നിന്റെ ദാസിനു വേണ്ടി വാക്തത്വം നിവർത്തിക്കാനായി രേഖ മാറ്റി കുറിക്കണമേ എന്ന്. പാസ്റ്റർ പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടെർമിനേഷൻ ഓർഡർ വലിച്ചതായും ജോലിയിൽ തുടരുവാൻ താല്പര്യമുണ്ടെങ്കിൽ തുടർന്നു കൊള്ളാമെന്നുള്ള നിർദ്ദേശം ലഭിച്ചതുമായിട്ടുള്ള ഫോൺ വന്നു. ഇന്നും അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം എൻ്റെ മകൾ പതിവായി എന്നോടൊപ്പം ആരാധന യോഗങ്ങൾ സംബന്ധിക്കുമായിരുന്നു. ദൈവവചനം കേട്ട അവളും രക്ഷിക്കപ്പെട്ടു. കോസ്റ്റ്യൂം ജ്വല്ലറിയിൽ വളരെ ഭ്രമമുള്ള ഒരു യുവ ഡോക്ടറായിരുന്നു അവൾ. ആഭരണം മാറ്റുവാനുള്ള മടി കാരണം സ്നാനം ആവശ്യമാണെന്ന് ഗ്രഹിച്ചിട്ടും 2 വർഷം സ്നാനപ്പെടാതെ ഇരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് നീ നിന്റെ മകളെ ഒന്ന് പോയി ശ്രദ്ധിക്കൂ എന്ന് അന്തരാത്മാവിൽ ആരോ സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ ചെന്ന് മകളെ നോക്കിയപ്പോൾ ഒഴിഞ്ഞ കാതും കഴുത്തും ശ്രദ്ധയിൽപ്പെട്ടു. ഇതെപ്പോൾ ഉരിഞ്ഞു കളഞ്ഞു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ തന്നെ മാറ്റിയെന്ന് അവൾ പറഞ്ഞു. അതിനുശേഷം അവൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. കലിശ്ശേരി ആശുപത്രിയിൽ 3 വർഷം എൻ്റെ അസിസ്റ്റന്റ് ഡോക്ടറായി അവൾ വേല ചെയ്തു. കല്യാണപ്രായമായ മകൾക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് അവൾ ചുവട് മാറ്റി ചവിട്ടിയത് കാരണം തൻ്റെ പിതാവ് വിവാഹ ആലോചനയുമായി കടന്നു വന്നില്ല. എൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെയോ കുടുംബങ്ങളിൽ ആരും തന്നെ പെന്തിക്കോസ് വിശ്വാസത്തിലില്ല. അതുകൊണ്ട് കർത്താവെ, എൻ്റെ മകൾക്ക് വേണ്ടി തക്കതായ ഒരു തുണയെ നീ തന്നെ ഒരുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒറ്റ ആലോചന മാത്രം വന്നു, ഡിമാൻഡ്സ് എന്തെന്ന് ചോദിച്ചു. ഒരു ഡിമാൻഡും ഇല്ല, മകളെ മാത്രം മതി എന്ന് പറഞ്ഞു. MD ബിരുദം കഴിഞ്ഞ് അമേരിക്കയിൽ ക്യാൻസർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പ് ബിരുദം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത ബിരുദധാരിയായ ഒരു യുവാവായിരുന്നു ആ ഭർത്താവ്. അന്ന് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത എൻ്റെ മകൻ തൻ്റെ പിതാവിന് എഴുതിയത് ഇപ്രകാരമാണ്: നമ്മൾ യാക്കോബ സമുദായത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഇത്രയും ഉന്നതമായൊരു വിവാഹാലോചന വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും പെന്തിക്കോസ്ത് കല്യാണത്തിന് സംബന്ധിക്കുകയില്ല എന്ന് പറഞ്ഞ തൻ്റെ പിതാവ് കുവൈറ്റിൽ നിന്ന് വന്ന് എല്ലാ ചടങ്ങുകളിലും സംബന്ധിച്ചു. വിവാഹം മംഗളമായി നടന്നു. ദൈവം തന്നെ ഇണയെ കണ്ടെത്തിയത് കൊണ്ട് സകലവും നന്നായി ചെയ്തു. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. സദൃശവാക്യങ്ങൾ 16:7. മകളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി സ്റ്റുഡൻറ് വീസയുമായിട്ടായിരുന്നു കടന്നു വന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ വീസയ്ക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സാധാരണ അനുഭവത്തിൽ നിന്നും വിഭിന്നമായി വിവാഹശേഷം 7-ാം ദിവസം തന്നെ ഭർത്താവിനോടൊപ്പം അമേരിക്കയിലേക്ക് പോകുവാൻ ദൈവം സഹായിച്ചു. അമേരിക്കയിൽ ചെന്ന് 6 മാസം കഴിഞ്ഞ് അവൾ ഗർഭം ധരിച്ചു. ആദ്യ മാസം പെൽവിക് സ്കാനിങ് നടത്തിയപ്പോൾ യൂട്രസിനൊരു വൈകല്യം, ബൈ കോൺവേറ്റ് യൂട്രസ് എന്ന അവസ്ഥ കണ്ടു. 2 അറയുള്ള ഗർഭപാത്രമായതുകൊണ്ട് ഉരുവായിരിക്കുന്ന ശിശുവിനെ അപകടം സംഭവിക്കാമെന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. നിന്റെ ശരീരം ദൈവഹിതത്തിന് ഏൽപ്പിച്ചതാണെങ്കിൽ അങ്ങനെയൊരു വൈകല്യം നിന്റെ ശരീരത്തിൽ നിന്നും ദൈവം മാറ്റുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. 5 മാസങ്ങൾക്ക് ശേഷം 2-ാം സ്കാനിങ് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയൊരു വൈകല്യം കാണുവാനില്ലായിരുന്നു. സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റുകാർ തന്നെ മകളെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇന്ന് വരെ ഇങ്ങനൊരു റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. Luke 1:37. 96 ജനുവരി 19 തീയതി സിസേറിയൻ സെക്ഷനിൽ കൂടി മകൾക്കൊരു ആൺപൈതൽ ജനിച്ചു. 3-ാം ദിവസം തന്നെ സൗഖ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. വീട്ടിലെത്തി 3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വയറ്റിൽ വേദനയും ഛർദിയും ഉണ്ടാകുക കാരണം ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റായി. ഇൻവെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ സംശയിച്ച് രാത്രിയിൽ തന്നെ വയറ് 2-ാമതും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഒബ്സ്ട്രക്ഷന്റെ യാതൊരു ലക്ഷണവും വയറ്റിൽ കണ്ടില്ല. ഓപ്പറേഷന് ശേഷവും അതികഠിനമായ പനിയും വയറ്റുവേദനയും തുടർന്നുകൊണ്ടിരുന്നു. ശാസ്ത്ര ലോകത്തിൽ അറിയപ്പെട്ട എല്ലാ ആന്റിബയോട്ടിക്സും കൊടുത്തു. 104 വരെ ടെമ്പറേച്ചർ ഉണ്ടായിക്കൊണ്ടിരുന്നു. ശക്തിയേറിയ ആന്റിബയോട്ടിക്സിന്റെ എണ്ണം കൂടിയതല്ലാതെ രോഗത്തിന് ഒരു ശമനവും ഉണ്ടായില്ല. പിത്തസഞ്ചിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം പനി ഉണ്ടായത് എന്ന് സംശയിച്ച് 3-ാമതും ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി. പിത്തസഞ്ചിക്ക് യാതൊരു കേടുമില്ലായിരുന്നുവെങ്കിലും പിത്തസഞ്ചി നീക്കം ചെയ്തു. പക്ഷെ പനി തുടർന്നു. രോഗിയുടെ നില കൂടുതൽ വഷളായി. 3-ാമത്തെ ഓപ്പറേഷന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം കല്ലിശ്ശേരി ആശുപത്രിയിൽ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരുമകന്റെ സ്തോത്രം എന്ന യാഗത്തിൽ പ്രസാദിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ സ്തോത്രയാഗത്തിൽ പ്രസാദിച്ചു. ദീപയുടെ ശരീരം മുഴുവൻ സ്കാൻ ചെയ്തിട്ടും ഒരു ക്ലോട്ടും കാണുന്നില്ല എന്ന് മാത്രമല്ല ശ്വാസതടസ്സം മാറുകയും ചെയ്തുവെന്ന് അന്ന് വെളുപ്പിന് 4 മണിയോടുകൂടി വീണ്ടും ഫോൺ സന്ദേശം ലഭിച്ചു. പനി തുടർന്നു. ആരോഗ്യനിലയിൽ മാറ്റം വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്
പിതാവിന്റെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കൂടി മാത്രമേ ദീപായ്ക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ എന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന ദൈവദാസന്മാർ അറിയിച്ചു. ഇതേ സമയം അമേരിക്കയിൽ എൻ്റെ മകൾ കൂടിയിരുന്ന സഭയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ദൈവദാസന്മാർക്കും ഇതേ വെളിപ്പാട് ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ദീപായുടെ ഭർത്താവ് ജോസ് ദീപായുടെ പിതാവിനെ കുവൈറ്റിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദീപ മരിക്കുമോ? ഇങ്ങനെയുള്ള ഒരു ദൈവമുണ്ടോ എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ചോദിക്കുകയുണ്ടായി. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. 8 വർഷങ്ങളായി തുടർച്ചയായി കണ്ണുനീരൊഴുക്കി ഭർത്താവിന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ ദൈവത്തെ ഓർപ്പിച്ചുണർത്തിയത്. കർത്താവെ, നീ ഇന്ന് തന്നെ പ്രവർത്തിക്കണമേ എന്ന് അന്ന് രാത്രി ദൈവം അദ്ദേഹത്തോടെ ഇടപെട്ടു. അന്ന് രാത്രി അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ പാപിയാണ് എന്ന് എനിക്ക് ബോധ്യമായി. ദൈവപൈതരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അന്ന് രാത്രി തന്നെ മകളെ കാണാൻ അമേരിക്കയ്ക്ക് പോവുകയാണ്. സ്നാനം ശരിയാണെന്ന് ബോധ്യമായാൽ സ്നാനപ്പെട്ടതിന് ശേഷമേ മടങ്ങി വരികയുള്ളൂ എന്നും പറഞ്ഞു. ശനിയാഴ്ച രാത്രി യാത്ര തിരിച്ച് തിങ്കളാഴ്ച രാവിലെ അമേരിക്കയിൽ ക്ഷേമത്തോടെ ചെന്നതായി വിവരം ലഭിച്ചു. പനിക്കോ വയറ്റിലെ അസ്വാസ്ഥത്തിനോ ദീപായ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ബുധനാഴ്ച രാവിലെ ഒരു ടീം ഡോക്ടർമാർ ദീപായെ പരിശോധിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് ആശുപത്രിയിൽ വന്നിട്ടുള്ളത്. 3 മാസം തുടർച്ചയായി ചികിത്സിച്ചാലും മൂക്കിലെയോ കയ്യിലെയോ ട്യൂബുകൾ ഒന്നും മാറ്റുവാൻ സാധ്യമല്ല. ആ ബുധനാഴ്ച രാത്രി 10 മണിയോടെ അമേരിക്കയിൽ അപ്പോൾ ഉണ്ടായിരുന്ന എന്നെ സ്നാനപ്പെടുത്തിയ എൻ്റെ മകളെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ജോൺസൺ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് രഴിച്ചനെ സ്നാനപ്പെടുത്തുന്നു എന്ന് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി. സന്തോഷത്താൽ ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കർത്താവിന് 1000 സ്തോത്രങ്ങൾ അർപ്പിച്ചു. കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചു എന്ന് ലോകം മനസ്സിലാക്കേണ്ടതിന് ദീപ വായിൽ കൂടി ഭക്ഷണം കഴിക്കണം, പനി മാറിക്കിട്ടണമെന്ന് മുഴങ്കാൽ മടക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:30 രഴിച്ചാൻ്റെ സ്നാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റൽ ബെഡ് സൈഡിൽ ഫോണിൽ കൂടി ദീപ എന്നോട് സംസാരിച്ചു. ട്യൂബെല്ലാം മാറ്റി ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിച്ചു. 18 ദിവസം തുടർച്ചയായി ട്യൂബുകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ദീപയുടെ പനിയും നിശേഷം മാറി. അവളുടെ പിതാവ് സ്നാനമേറ്റതിൻ്റെ പിറ്റേ ദിവസം അവൾ ഭക്ഷണവും കഴിച്ചു. ഭക്ഷണം കഴിച്ചതിൻ്റെ 3-ആം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 3 ഓപ്പറേഷന് വിധേയയായ ദീപ 1 ആഴ്ച കഴിഞ്ഞ് ആരാധനയ്ക്ക് കടന്നുപോയി. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഇയോബ് 5:18. വയറിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ സാധാരണ 3 മാസമെങ്കിലും വിശ്രമം വേണം. എന്നാൽ 1 ആഴ്ചയ്ക്ക് ശേഷം ദീപ എല്ലാ ജോലികളും ചെയ്യുകയും സ്റ്റെപ്സ് ഓടിക്കയറുകയും ചെയ്യുമായിരുന്നു. 45 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവകരം സൗഖ്യമാക്കി. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. സങ്കീർത്തനം 107:20. ബുദ്ധിപ്രമാണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അളക്കുവാൻ പറ്റുകയില്ല. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതും മരുഭൂമിയിൽ യഹോവ അവരെ പോറ്റിപ്പുലർത്തിയതും അത്ഭുതമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്ന വാഗ്ദത്തമായിരുന്നു മാരക രോഗത്താൽ സന്ദർശിച്ച എൻ്റെ ഭർത്താവിനെ ദൈവ പൈതലാക്കി തീർക്കുമെന്നത്. ഇപ്പോൾ അദ്ദേഹം കുവൈറ്റ് IPC സഭയിൽ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. മോശ ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ചു. എന്നാൽ അവർ ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. സ്നാനം എന്ന ചെങ്കടൽ കടന്ന ഞാൻ 30 ദിവസത്തെ അവധിക്കായി ഒരു ആശുപത്രി കെട്ടിടം കിട്ടാൻ വേണ്ടി അലഞ്ഞു. 15 ദിവസത്തെ വഴിദൂരം താണ്ടിയപ്പോഴേക്കും എലീമിൽ അന്നത്തെ ആഹാരത്തിനുള്ള 12 നീരുറവും 70 ഈന്തപ്പനയും കാട്ടിക്കൊടുത്ത യഹോവ കല്ലിശ്ശേരിയിലെ കെട്ടിടം എൻ്റെ ഉപജീവനത്തിനായി തുറന്നു തന്നു. എന്നിട്ടും മാറായുടെ അനുഭവം തീർന്നില്ല. യഹോവ കാണിച്ച വൃക്ഷം കൊണ്ട് വെട്ടി മോശ വെള്ളത്തിലിട്ടപ്പോൾ മാറായിലെ വെള്ളം മധുരമായി തീർന്നതുപോലെ ജീവിതത്തിലെ എല്ലാ കയ്പിൻ്റെ അനുഭവങ്ങളിലും എൻ്റെ പ്രശ്നപരിഹാരത്തിനായി രോഗത്തിനായി വേദനകളെ ചുമന്ന കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഇശായിയുടെ കുറ്റിയിൽ കിളിർത്ത കൊമ്പ് തന്നെ എൻ്റെ പ്രശ്നമാകുന്ന മാറായിലേക്ക് വെട്ടിയിട്ടു. അത് നിമിത്തം കർത്താവ് ആ അനുഭവങ്ങളെ മധുരമാക്കി തീർത്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15:26 എന്ന് അരുളിച്ചെയ്ത പ്രകാരം 3 ഡോക്ടർമാരുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ യഥാർത്ഥ സൗഖ്യദായകൻ യഹോവ എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. കല്ലിശ്ശേരി ആശുപത്രി എടുത്തപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. കടമില്ലാത്തൊരു ജീവിതം എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Philippians 4:19 എന്ന വാക്തത്വ വചനത്തിൽ കൂടി കർത്താവ് ധൈര്യപ്പെടുത്തി. 2 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ കടം വീട്ടുവാൻ കർത്താവ് സഹായിച്ചു. പത്ത് ഡോക്ടർമാരടങ്ങുന്ന ആറ് ഡിപ്പാർട്ട്മെന്റുകളുള്ള ആശുപത്രി നടത്തിയപ്പോൾ കടം മാത്രമായിരുന്നു മിച്ചം. ഇപ്പോൾ കടം തീർന്നുവെന്ന് മാത്രമല്ല, ബാങ്കിൽ നിക്ഷേപങ്ങളും തന്നു. എന്റെ അധ്വാന ഫലമല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 10:22. മകൻ സുദീപ് BCOM പാസ്സായ ശേഷം ഉപരിപഠനത്തിനായി MBA വിദ്യാർത്ഥിയായി സൈപ്രസ് എന്ന സ്ഥലത്തേക്ക് പോയി. അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത തൻ്റെ പിതാവ് സൈപ്രസിൽ ഓർത്തഡോക്സ് യാക്കോബ സഭയുടെ ഉത്ഭവ കേന്ദ്രമാണ്. മനോഹരമായ പള്ളികളുണ്ട്. ആ പള്ളികളിൽ ഒന്നിൽ പോകണമെന്ന് മകനോട് നിർദ്ദേശിച്ചു. പരിമല പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടേ സൈപ്രസിന് യാത്ര തിരിക്കാവൂ എന്നും പറഞ്ഞു. സഭാ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് യാത്ര അയക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് അയക്കണമെന്ന് സുദീപ് തന്നെ പാസ്റ്ററോട് പറഞ്ഞു. സൈപ്രസിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി മടങ്ങി വരണമെന്ന് പാസ്റ്റർ അന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. സൈപ്രസിലെത്തിയതിൻ്റെ ആദ്യ ഞായറാഴ്ച പള്ളിയിൽ പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി. ആശ്ചര്യമെന്ന് പറയട്ടെ, വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ നടന്നു ചെന്നു. എത്തിച്ചേർന്നത് ഒരു ചെറിയ വീട്ടിൽ. 50 വിശ്വാസികൾ ഇംഗ്ലീഷിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അത്. വേർപെട്ട ബ്രദറൻ വിശ്വാസികളുടെ കൂട്ടം. ഇങ്ങനെ 2 സൈപ്രസിൽ വെച്ച് വചനം പഠിച്ച് പാരമ്പര്യ പൗരോഹിത്യ സഭയുടെ പ്രമാണങ്ങൾ തെറ്റാണെന്ന് ബോധ്യമായി. രക്ഷിക്കപ്പെടുവാനിടയായി. ഇപ്പോൾ കോയമ്പത്തൂരിൽ CA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ഇംഗ്ലീഷ് ആരാധനയിൽ സംബന്ധിക്കുന്നു. സ്നാനപ്പെട്ടിട്ടില്ല. വേഗം ഒരുക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. അനേക അച്ഛന്മാർ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുകയും മദ്യപാനത്തിൽ നിന്നും വിമുക്തി നേടേണ്ടതിന് തൊടുപുഴയിലുള്ള ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സയ്ക്കായി പോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായപ്പോൾ മദ്യപാന ശക്തിയിൽ നിന്നും വിമോചിതനായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 Corinthians 5:17. 9 മുമ്പേ പുത്തൻകാവ് ദേശത്ത് നിന്നാപാത്രങ്ങളായിരുന്ന ഞങ്ങൾക്ക് കുടുംബമായി യേശുവിനെ സാക്ഷികളായി തീരുവാൻ ദൈവം കൃപ തന്നു. ബഹുമാനത്തോടെ ഞങ്ങളുടെ കൊമ്പ് ഉയർത്തുന്നു. സന്തുഷ്ടമായ കുടുംബജീവിതം, എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കുമായിരുന്നു. എനിക്ക് ഈ മരുഭൂമിയുടെ അനുഭവം, കഷ്ടതകൾ തന്നത് സഹപ്രവർത്തകർക്ക് ലഭിക്കാത്ത ആത്മീക സന്തോഷത്തിലേക്ക് എന്നെ നയിക്കേണ്ടതിനായിരുന്നു എന്ന് ഹോശേയ 2:14-15 വാക്യങ്ങളിൽ കൂടി പിൻകാലങ്ങളിൽ ദൈവം എന്നെ മനസ്സിലാക്കി. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയും കൊടുക്കും. ഇന്ന് ഞാൻ കല്ലിശ്ശേരി ഗോസ്പൽ മെഡിക്കൽ സെന്റർ എന്ന പേരുള്ള ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്ന ഓരോ രോഗിയോടും എനിക്കറിയാവുന്ന രീതിയിൽ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 12 വരെ ക്രിസ്തീയ ഗാനങ്ങളും പ്രസംഗവും രോഗികളെയും സന്ദർശകരെയും സ്പീക്കറിൽ കൂടി കേൾപ്പിക്കുന്നു. പൂർണ്ണ സുവിശേഷ ഘോഷണത്തിനായി ആശുപത്രി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും 2 മുതൽ 4 വരെ സ്റ്റാഫ് അംഗങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ക്ലാസ്സസ് നടത്തുന്നു. കേൾവിക്കാരായ സഹോദര സഹോദരി, ദൈവവചന സത്യങ്ങൾക്ക് അന്യപ്പെട്ട് കിടന്നിരുന്ന എൻ്റെ ജീവിതത്തെ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനത്തിലേക്ക് മടക്കിയെടുക്കുവാൻ പടിപടിയായി ദൈവം തന്നെ ഒരുക്കിയ പരിശോധനകളുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായി ഇരിക്കുകയായിരുന്നുവല്ലോ. ഈ പരിശോധനയുടെ വിലയേറിയ മർമ്മം ഇന്ന് അനേകർക്കും അഗോചരമാണ്. ആകയാൽ ചില വാക്കുകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതേക്കുറിച്ച് പറയട്ടെ. ഇയോബ് 23:10, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് എഴുതിയിരിക്കുന്നത് എത്ര സത്യം. യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചത് താൻ നിവർത്തിച്ചു. അതിന് തടസ്സമായി നിന്ന മനുഷ്യകരങ്ങളെയെല്ലാം ബന്ധിച്ച് തന്ത്രങ്ങളെയെല്ലാം നിർവീര്യമാക്കി പൊട്ടക്കിണറും പൊത്തിഫേറിൻ്റെ ഭവനവും കുണ്ടറയും എല്ലാം കടത്തി അവനെ എത്തിച്ചത് ദൈവം നിയമിച്ച മന്ത്രി കസേരയിലത്രേ. വിശ്വാസിയെ പൊന്നുപോലെ ശുദ്ധീകരിക്കുവാൻ ശോധനയുടെ തീച്ചുള്ള അനിവാര്യമാണ്. എൻ്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ എന്ന് യഹോവയായ ദൈവം യെശയ്യാവ് 48:11 ചോദിക്കുന്നു. അവൻ്റെ നാമത്തിൻ്റെ മഹത്വം അത്രേ അത് നിമിത്തം ലഭിക്കുന്നത്. അവന് പ്രസാദകരമായ സ്തോത്രയാകുമെന്ന വഴിപാട് ശോധനയിൽ കൂടി ഉരുത്തിരിയുന്നു. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. മലാഖി 8:3. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എബ്രായർ 10:35. ശോധന വേളകൾക്ക് ഒരു നിശ്ചിത കാലയളവ് കർത്താവ് നിയമിച്ചിട്ടുണ്ട്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 2:10. 10 ദിവസം എന്നൊരു നിശ്ചിത കാലയളവ്. വിതപ്പാൻ ഉഴുതുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും ഇപ്പോഴും നിലം കീറിക്കൊണ്ട് കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? യെശയ്യാവ് 28:24. ഇല്ല. ഈ സത്യം ഒരു വിശ്വാസി മനസ്സിലാക്കണം. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു. യാക്കോബ് 5:11. അവന്റെ സമയം വരുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. വാക്തത്വം ലഭിച്ച അബ്രഹാം പുത്രലബ്ധിക്കായി അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ ലഭിച്ചു എന്നതുപോലെ സ്തുതിക്കുക. നമ്മുടെ കഴിവിനുമീതെ പരീക്ഷകൾ വരുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴികളും ഒരുക്കുന്നവനത്രേ. നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നതിനാണ് വിശ്വാസത്തിലെ ശോധനകൾ കടന്നു വരുന്നത്. ഉദാഹരണമായി, ലെബാനോനിലെ ദേവദാരു വൃക്ഷങ്ങൾ ഈടുറ്റ വൃക്ഷങ്ങൾ ആകുന്നതിൻ്റെ പിന്നിലെ രഹസ്യം, ചുറ്റിയടിക്കുന്ന കൊടുങ്കാറ്റിൽ കടപുഴകാതെ പിടിച്ചു നിൽക്കുവാൻ ആഴത്തിലേക്ക് വേര് ഓടുന്നതത്രേ. പ്രതികൂല കാറ്റുകൾ ഇല്ലാത്ത ജീവിതങ്ങളിൽ ബലമുള്ള കാതലിന്റെ അഭാവം എന്തുകൊണ്ടെന്ന് വ്യക്തമാണല്ലോ. അനർത്ഥങ്ങളുടെ മധ്യയെ അവൻ വിടുതലും വാക്തത്വം ചെയ്തിട്ടുണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. 34:19. സ്നേഹിതരെ, ഒരു കാലത്ത് ഞാനായിരുന്ന പോലെ ഇപ്പോഴും നിങ്ങളും സമാധാനമില്ലാത്തവരോ? എങ്കിൽ സമാധാന പ്രഭുവായ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിയിലാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ എത്രയും വേഗം അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്നതും ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്തതുമായ സമാധാനം അവൻ നിങ്ങൾക്ക് നൽകും. അമ്മ ആശ്വസിക്കുന്നത് പോലെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യെശയ്യാവ് 66:13. രോഗത്താൽ ഭാരപ്പെടുന്നുവോ? വിശ്വസിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ യഹോവ ശക്തൻ. കുടുംബജീവിതത്തിൽ അലട്ടുന്ന നീറുന്ന പ്രശ്നങ്ങളോ മദ്യപാന ശക്തിയിൽ വലയുന്ന ഭർത്താവ് ഒരു വെല്ലുവിളിയോ? അബിഗെയിലിനെ പോലെ വിവേകത്തോട് വർത്തിച്ച് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. വിവിധങ്ങളായ ചിന്താകുലങ്ങൾ ഉണ്ടോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. 1 പത്രോസ് 6:7. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഭാരപ്പെടുന്നുവോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പ്യർ 4:19. സാറാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നുപോകാതെ സൂക്ഷിച്ചവൻ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റും. അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല.